ദൈവത്തിന്റെ പരിപാവനമായ നാമം മഹത്വപ്പെടട്ടെ. വളരെ ധന്യമായ ഈ പ്രഭാതത്തിൽ ദൈവം നൽകിയ നന്മകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു പ്രഭാതം കൂടെ കാണുക ദൈവം നമുക്ക് ഭാഗ്യവും പദവിയും നൽകിയിരിക്കുക. അവിടുത്തെ അനന്തമായ കൃപയാണ് ഓരോ ദിനവും എന്നോർത്തുകൊണ്ട് തമ്പുരാന്റെ വൻകൃപകളെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകൾക്ക് ആധാരമായി സങ്കീർത്തനം 1:3 തിരുവചനം. അവൻ ആറ്റരികം നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എല്ലാ ജീവിതങ്ങളിലെയും അരികിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, കൃപയുടെ ജലനദി. നട്ടത് അനന്തമായ സാധ്യതകളുടെ വിളനിലത്താണ്. ആ സാധ്യതകളെ കണ്ടെത്തുന്നതിനാണ് ഉടയവൻ വിരൽമുദ്ര നമ്മിൽ പതിച്ചിരിക്കുന്നത്. ദുഷ്ടന്മാർ അനുപ്രകാരം നടക്കാതെയും പാപികളെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന തന്റെ ഭക്തനെ ആറ്റരികത്ത് നീർച്ചാലിനരികെയാണ് നട്ടിരിക്കുന്നത്. ദുഷ്ടന്മാർ അനുപ്രകാരം നടക്കുന്നവൻ പാപികളെ വഴിയിൽ നിൽക്കുവാൻ സാധ്യതയുണ്ട്. പാപികളുടെ വഴിയിൽ നിന്നാൽ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ചെയ്യും. അങ്ങനെയല്ലാതെ വ്യത്യസ്തമായ വേറിട്ട വഴികളിലൂടെ ദൈവജനത്തിലൂടെ സഞ്ചരിക്കുന്ന ഭക്തനെ നിർച്ചാലിനരികെയാണ് ഉടയവൻ പട്ടിരിക്കുന്നത്. ഒരുപാട് പൂക്കാലങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ടാണ് മണ്ണിലേക്ക് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. വിത്തിനുള്ളിലെ സാധ്യതകളുടെ വസന്തങ്ങളെ അവൻ നമ്മിൽ ഏൽപ്പിച്ചിരിക്കുക. മൺകട്ടയുടെ നിറസൗന്ദര്യവും രൂപലാവണ്യമായിരിക്കരുത് വളർച്ചയുടെ മാനദണ്ഡങ്ങൾ. നട്ടത് ചേറ്റിലാണല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരുന്നു കൂടാ. മറ്റാരെക്കുറിച്ചും താരതമ്യം ചെയ്തുകൂടാ. മറ്റാരുമായും തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം തന്നവനെ മറന്നുപോകുകയാണ്. അയൽക്കാരന്റെ ഫ്രിഡ്ജ്, ടൈൽ പാകിയ മുറ്റം, മോടിയുള്ള കാറ്, വില കൂടിയ ഗേറ്റ്, ഈ മാനദണ്ഡമൊക്കെയാണ് പലപ്പോഴും മനസ്സിൽ അസ്വസ്ഥപ്പെടുത്തുന്നത്. നിൽക്കുന്ന ഇടം നമ്മെ ഭാരപ്പെടുത്തുന്നത് ഒരു ദിവസത്തേക്കായിരിക്കില്ല, ഒരായുസ് മുഴുവനുമായിരിക്കും. ആയതുകൊണ്ട് തന്നെ നീർച്ചാലിനരികെ ദൈവമെന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. എന്റെ അരികിലൂടെ കൃപയുടെ ജലനിധി ഒഴുകുന്നുണ്ട്. ആയതുകൊണ്ട് ഒന്നിനെയും ഓർത്ത് വിലപിച്ചുകൂടാ, ഇല്ലായ്മകളെ ഓർത്ത് ഭാരപ്പെട്ടുകൂടാ. താമരച്ചെടിയിനെ നട്ടിരിക്കുന്നത് ചേറ്റിലായതുകൊണ്ട് അത് ദുഃഖിക്കുന്നില്ല. ചേറ്റിലകപ്പെട്ടു പോയിട്ടും ഉള്ളിലൊരു പൂവിതൾ സൗന്ദര്യം ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതിനാൽ പിന്നെ എങ്ങനെയാണ് ചേറിനെ കുറിച്ച് പരിഭവം പറയുന്നത്? അതെ, തന്റെ ഉള്ളിൽ പൂക്കാലങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിൽക്കുന്ന ഇടത്തെക്കുറിച്ചുള്ള വേദനകളൊക്കെ മാറിപ്പോകുകയാണ്. നമ്മുടെ ജീവിതം കൃപയുടെ നനവ് തേടുന്ന വേരുകൾ ആയിരിക്കട്ടെ. നട്ടത് ജലത്തിനരികെയാണ്. വേരില്ലാതെയുള്ള വളർച്ചയെ മാത്രം കാഴ്ചയായി സ്വീകരിക്കുന്ന സംസ്കാരമാണ്. കാഴ്ചക്കുള്ള സൗന്ദര്യം മാത്രം കാതലായി എടുക്കുമ്പോൾ ഇല്ലാതാകുന്നത് വേരുകളാണ്. വിസിയടിക്കുന്ന ഒരു വിസികക്കാറ്റിൽ പിടിച്ചു നിൽക്കാനാകാതെ ഇടറി വീഴുന്ന വേരില്ലാത്ത ജീവിതം. സൗന്ദര്യമുള്ള ഒരാൾ പറയുന്നതാണ് ശരിയെന്ന മാനദണ്ഡമാണ് പരക്കെ അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പരസ്യങ്ങളിലൊക്കെ സൗന്ദര്യമുള്ള ആളുകൾ പറഞ്ഞു തരുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ഫലമണിയുവാനാണ്. വേരിനുള്ളിൽ ഒരു വിരുന്നുണ്ട്. വേരുകൾ മൺകൂടാരത്തിലേക്കാണ് ആടിനിറങ്ങുന്നത്. ലാവണ്യ കാഴ്ചകളെ നൽകണമെങ്കിൽ മൺകൂട് ഉപേക്ഷിച്ച് വേര് വെളിയിൽ വരണം. വേരില്ലാത്ത ജീവിതം അത് മരണമാണ്. വേരിനുള്ളിലെ വിരുന്ന് വരാനിരിക്കുന്ന ഒരു പൂക്കാലത്തിന്റെ ഓർമ്മകളിലാണ്. മറഞ്ഞിരുന്ന് മഹത്വമുള്ള സേവനം ചെയ്യുന്നതാണ് വേരുകൾ. അതെ, നമ്മുടെ ജീവിതത്തിൽ പിന്നിട്ട വഴികളെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് എന്നെ നട്ടിരിക്കുന്നത് ആറ്റരികത്താണ്, തക്കകാലത്ത് ഫലം കായ്ക്കുവാനാണ്, ഇലപാടാതിരിക്കുവാനുള്ള ജീവിതമാണ് എൻ്റേതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിസന്ധികളുടെ തടവുകാരനാകാതെ ജീവിതമെന്ന പാഠം തമ്പുരാനോട് ചേർന്ന് മനസ്സിലാക്കിക്കൊണ്ട് മണ്ണിൽ കാതോർത്ത് വേരുകളുടെ നിശബ്ദമായ തരംഗങ്ങളെ കണ്ടുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ വൈതരണികളിലും ഭാരപ്പെട്ടു പോകാതെ മുന്നിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഓരോ മൺകിട്ടയ്ക്കുള്ളിലും ഒരു കറുകനാമനിടമൊരുക്കുന്ന തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണുള്ള കർത്താവേ, സ്വർഗീയ നല്ല പിതാവ്, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതും വർഷം പോലെ ഇരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പുറമേയുള്ള പൂക്കാലങ്ങൾക്ക് മുമ്പ് അകമെ പൂമണം സൂക്ഷിച്ച് യാത്ര തുടരുവാൻ തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന ജീവജനനദിയിലേക്ക് ഞങ്ങളെ ആനയിക്കണം. യേശുവിന്റെ നാമത്തിൽ.